നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, അത് കർത്താവെ ധ്യാനിപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തെ നടപ്പാൻ ഒക്കെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമേന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ദാസനെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തെ പിതാവേ, ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. മധ്യത്തിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ വലിയവനായ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു.
I thank the Lord for giving me this opportunity to stand before you once again.
കർത്താവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്.
We are living in a time where Jesus is going to come soon.
പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ.
Paul reminds us that we need to test ourselves, examine ourselves to check whether we are in faith or not.
നമ്മുടെ ജീവിതത്തെ നാം ദൈവസ്ഥാനിൽ എപ്പോഴും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്.
We need to examine our lives all the time.
കാരണം കർത്താവിൻ്റെ വരവ് അടുക്കുന്ന കാലയളവിൽ ലോകത്തിൻ്റെ ശക്തി, ലോകത്തിൻ്റെ സ്വാധീനം വളരെ അധികമായിരിക്കും.
In the times that we expect the Lord to come, it is we should be aware that the temptations of this world is very high.
Ella talamurayilum ella kaalagattathilum pishaj undu, pralobanangalundu, paapam undu.
In all the generations that we have gone through, the evil one is very much present.
Ennal kartavinte varavinodu bendappettu adhigamayi orungendathinteyum sridhikkendathinteyum aavashyakatha vedapusthakathil nammal kaanunnundu.
But the word of the Lord reminds us that it is even more important to examine ourselves now.
Adinte kaaranam antyakalathu pishajinte swadhinam allengil paavathinte swadhinam mattu kaalangalekkal valare adhi widespread aayirikkum, valare powerful aayirikkum.
This is mainly because in end times the presence and the influence of the evil one is even more.
ഈ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ നമ്മളെല്ലാവരും സെൽഫി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ആ സെൽഫി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സമൂഹത്തെ മാറ്റുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല.
We all take selfies with our mobile phones. We don't realize how much this influences us and the world.
ഒരു മൊബൈൽ ഫോണിന് സാധാരണ ഇൻസ്ട്രുമെൻ്റ്, അതിലുള്ള ഒരു ഫെസിലിറ്റിയാണ് സെൽഫി. അത് നമ്മൾ എടുക്കുന്നു, അതിൻ്റെ അപ്പുറം നമ്മൾ ചിന്തിക്കാറില്ല.
സോ സെൽഫി ഇസ് എ കോമൺ തിങ് ദാറ്റ് വി യൂസ് യൂസിംഗ് ഔർ മൊബൈൽ ഫോൺസ്, ബട്ട് വി ഡോണ്ട് തിങ്ക് ടു മച്ച് അബൌട്ട് ഇറ്റ്.
അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, ആദ്യം പറയുന്ന മനുഷ്യ സ്വസ്നേഹികളാകുമെന്നാണ്.
സോ ഇൻ എൻഡ് ടൈംസ് ഇറ്റ് ഇസ് ടോൾഡ് ദാറ്റ് വി വിൽ ബിക്കം യു നോ സെൽഫ് സെൻട്രഡ് ആൻഡ് സെൽഫ് ലവിംഗ്.
ഇന്ന് ഈ സെൽഫിയിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നേ? Self promotion.
So what we're doing with these selfies is to promote ourselves.
നമ്മൾ പക്ഷെ അങ്ങനെ ചിന്തിക്കാറില്ല. ഇതൊരു ഇൻസ്ട്രുമെന്റ്, അതിനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നേ ഉള്ളൂ. എന്താ ചെയ്യുന്നേ? എന്നെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിങ്ങളെ ശ്രദ്ധിപ്പിക്കാനായി, എന്നെ ശ്രദ്ധിപ്പിക്കാനായി ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ആവർത്തിച്ചാവർത്തിച്ച് ഞാൻ വിടുകയാണ്.
So while we're taking these selfies, we don't think too much, but what we are doing is we're actually promoting ourselves again and again.
എന്നെ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ നിൽക്കുന്നത്, ചാടുന്നത്, മറിയുന്നത്, തലകുത്തി നിൽക്കുന്ന പല വിധത്തിലുള്ള സെൽഫികൾ എടുത്തയക്കുന്നത്, എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം.
So my intention is to somehow, you know, catch your attention.
ഞാൻ പറഞ്ഞത് ഈ അന്ത്യകാലത്ത് ഉണ്ടാകുന്ന സ്വാധീനങ്ങൾ, ടെംപ്റ്റേഷൻ, നമ്മൾ തിരിച്ചറിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തോട് അത്രമാത്രം ഇഴുകി ചേരുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്.
So we are living in a time where the influences of the evil one is so high.
അതുകൊണ്ടാണ് നാം ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മെ തന്നെ പരിശോധിക്കേണ്ടത്. നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ലോകവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മളെ പരീക്ഷിക്കണം, പരിശോധിക്കണം.
And that is the reason why we need to examine ourselves, how much the world has influenced.
അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകുന്നത് നമ്മൾ അറിയത്തില്ല.
else we will not be aware that we are actually going wrong.
Ella nyaraichu nammal ivide kadannu varum.
Every Sunday we gather here.
Nammal devathe aaradhikkum.
We worship the Lord.
Nammal prasangam kelkkum.
We will listen to the messages.
Nammal note kurikkum.
We make notes.
Thirichu poi aavashyam pole selfie aaikkum cheyyum.
And after that we go back home and take selfies.
Idu nammude jeevithathil ingane valannu nadannonde irikkum.
And this is something that is happening repeatedly in our lives.
Devan namme ee divasangalil koodalayittu nammude kartavumayulla bandhathe parishodhikkuvan devan namme sahaayikkatte ennu njan prarthikkunnu.
I pray that let the Lord help us to examine how much we are in line with God's word.
Oru bhagam ningalumayittu pangiduvan aagrahikkunnu vedavasthil ninnu Mathayi suvisesham 19th adhyayam
Matthew chapter
19 27th vakyam
verse 27
Patros avanodu njangal sagalavum vittu ninne anugamichu vallu njangalkku endu kittum ennu chodichu
orikkalum ഒരിക്കലും ഒരു വിശ്വാസി ചോദിക്കരുതാത്തൊരു ചോദ്യമാണ് പത്രോസ് ചോദിച്ചത്.
This is a question that one who is saved should never ask.
ഈ ബൈബിളിൽ കാണുന്ന എല്ലാ ഭാഗവും ദൈവനിശ്വാസീയമാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് അതിൽ വേണ്ടാത്ത കാര്യങ്ങൾ, അതായത് നമുക്ക് വാർണിംഗ് ആയിട്ട് ചെയ്യരുതെന്ന് പറയുന്ന കാര്യവും നമ്മൾ ചെയ്യേണ്ടത് പോലെ നമ്മൾ എടുക്കാറുണ്ട്.
There are many things that we know that we should not be doing, but then you know, we continue to seek these wrong paths.
ഇവിടെ പത്രോസ് ചോദിച്ച ചോദ്യം നല്ലൊരു ചോദ്യമല്ല, ഒരിക്കലും നമ്മൾ ചോദിക്കാത്തൊരു ചോദ്യം, ചോദിക്കരുതാത്ത ചോദ്യമാണ്. ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും?
So this is a question that Peter shouldn't have asked. So he's asking, if we leave everything and follow you, what then will be there for us?
Okay. ഈ ചോദ്യം ചോദിച്ചപ്പോൾ യേശു പത്രോസിന് ഒരു ഉത്തരം നൽകുന്നുണ്ട്.
And Jesus answered Peter like this.
ആ ഉത്തരമാണ് 28 29 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്.
And that is what is written in verse 28 and 29.
യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും.
ഒരു സംശയവും അതിലില്ല.
There is no doubt in this.
പക്ഷേ എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്.
But I have a couple of questions for you.
ദൈവത്തിന് വേണ്ടി വിട്ട് കളഞ്ഞിട്ട് 100 മടങ്ങ് കിട്ടിയ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
Have you seen one person in your life where if he has left everything for the Lord and he has got 100 times?
100 veedulla arengile ningal kandittundo?
Have you seen anybody who has 100 houses?
Njan kandittilla.
I haven't seen any.
Pakshe karthavu paranjallo ende naama nimittam veedu vittu kalanjal ningalku 100 madangu lebikkum.
But Jesus did mention that if you leave everything for my sake you will get 100 times.
Okay. Njan idu parayunnade karyam, നമ്മൾ പലപ്പോഴും ഇതിനെ മനസ്സിലാക്കുന്നത് ഭൗതികമായ ഒരു കാഴ്ചപ്പാടിൽ കൂടെയാണ്.
Most of the time we understand this from a materialistic point of view.
Okay. യേശു ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു അവിടെ നിർത്തിയില്ല. ഇത് ആരോട് പറയുന്ന മറുപടിയാണ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചവനോട് പറയുന്ന മറുപടിയാണ്. ഞങ്ങൾ സകലത് വിട്ടതിനെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചവനോട് പറയുന്ന മറുപടിയാണ് ഇത്.
So this is Jesus' answer to those who ask what will we get if we leave everything.
പക്ഷെ യേശു അതിനെ മറുപടി പറഞ്ഞിട്ട് നിർത്തിയില്ല. 30th വാക്യം.
എങ്കിലും മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും.
യേശു പറഞ്ഞു, പത്രോസ് നീ ആര് ചോദ്യം ചോദിച്ചില്ലേ, നീ നമ്മൾ പിന്നീട് കാണും ആ ചോദ്യം ചോദിക്കാൻ പത്രോസിനെ പ്രാപ്തമാക്കിയത് എന്താണെന്നെല്ലാം നമ്മൾ താഴെ കാണും. ആ പത്രോസിനോട് പറയുകയാണ്, മുൻപന്മാർ പലരും പിൻപന്മാരാകും, എന്നാൽ പിൻപന്മാർ പലരും മുൻപന്മാരുമാകും.
So Jesus continues to say that but many who are first will be last and many who are last will be first.
ഈ ചോദ്യവും ഈ ഉത്തരവും ഒരു ഇൻഡിപെൻഡന്റ് ഇവന്റ് അല്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യത്തിന്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്.
So the question and the answer are not independent, but this is in the larger context of things that is written here.
ഇത് തുടങ്ങുന്നത് 16th വാക്യത്തിലാണ്.
It actually starts from verse 14.
ഒരു ധനികനായ ചെറുപ്പക്കാരൻ, ഒരു ധനികനായ വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം?
Now a man came to Jesus and asked, "Teacher, what good things must I do to get eternal life?"
So there are
certain conversations that Jesus has with
this man. And in
the end he says, "You need to sell everything that you have and give it to the
poor." യൗവനക്കാരൻ
വളരെ സമ്പത്തിനുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു.
ഓക്കെ, അപ്പോൾ വളരെ സമ്പത്തുള്ള ഒരു മനുഷ്യനോട് സമ്പത്ത് വിട്ടുകളയാൻ പറഞ്ഞപ്പോൾ അവൻ അതിൽ സന്തോഷം തോന്നിയില്ല, അവൻ ദുഃഖിച്ച് പോയി കളഞ്ഞു. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, 23-ാമത്തെ വാക്യം.
യേശു തൻ്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിൽ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
Then Jesus said to his disciples, "I tell you the truth, it is hard for a rich man to enter the kingdom of heaven. Again I tell you, it is easier for a camel to go through the eye of a needle than for a rich man to enter the kingdom of God."
അതിനെ തുടർന്നാണ് ഈ ചോദ്യം വരുന്നത്.
And the question comes just after this.
യേശുവോട് പറയുന്നത്, ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത്ര ചോദിക്കുന്നത്, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്കിനി എന്ത് കിട്ടും?
So the Peter asked this question just after Jesus says that it is very difficult to give up everything in this world.
ആ യവനക്കാരൻ ഒന്നും വിട്ടില്ല.
So
യവനക്കാരനോട് വിടാൻ പറഞ്ഞത് യവനക്കാരൻ വിട്ടില്ല, പക്ഷെ ഞങ്ങൾ വിട്ടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് എന്ത് കിട്ടും?
So we see here that the young man did not sell everything that he had, but Peter and the disciples did leave everything, and hence the question.
വളരെ ഭയത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവ് നിമിത്തം എന്തെങ്കിലും നാം വിട്ടു കളഞ്ഞിട്ട് കർത്താവിനോട് അവകാശവാദം മുഴക്കിയാൽ തീർച്ചയായും കർത്താവ് നമുക്കത് തരും, പക്ഷെ നല്ലതിനല്ല.
So we should fearfully understand the true meaning of what this is, because if we leave everything for the Lord, what he gives us may be a little difficult for us to fathom.
Petros chodichu, kartavu paranju, ninakku njan nee chodichathondu njan ninakku nalgam ennittu paranju 30-aamatha vaakyam, engil munbanmar palarum pinbanmarum pinbanmar munbanmarum aagu.
So Jesus replied to Peter after he asked the question, but then in verse 30 we see that he says that but many who are first will be last and many who are last will be first.
Ennittu yeshu avada nirthiyilla, ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഉപമ തുടരുകയാണ്.
And Jesus doesn't stop here. He continues to explain this using a parable.
Okay. 20-ാം അധ്യായം 1 മുതൽ നമുക്ക് വായിക്കാം.
സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടിടയനോട് സദൃശ്യം.
നിങ്ങൾ ഓർക്കണം, ഇതുവരെയും സംഭവിച്ചതിന്റെ കണക്റ്റഡ് ആയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതുവരെ സംഭവിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് യേശു ഈ ഉപമ പറയുന്നത്.
Let's be aware that this is in continuation to the question that Peter asked in the previous chapter.
Okay. നമുക്ക് ആ ഉപമ മുഴുവൻ വായിക്കാം.
വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്ത് പുറപ്പെട്ട് മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും ചെന്ന് മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പകൽ മുഴുവനും മിനക്കെട്ട് നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായി കൊണ്ടത്രേ എന്നവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്നവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്തും വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ച്.
ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് തരത്തിലുള്ള ആളുകളെ കുറിച്ച് യേശു പറയുകയാണ്. ഒന്ന് മുൻപന്മാരും മറ്റൊന്ന് പിൻപന്മാരും.
ജീസസ് സ്പീക്സ് അബൌട്ട് ടു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഹിയർ, വൺ ഹു കെയിം ഫസ്റ്റ് ആൻഡ് വൺ ഹു കെയിം ലാസ്റ്റ്.
ഈ മുൻപന്മാരും പിൻപന്മാരും എന്ന് പറയുമ്പോൾ അവരുടെ മനോഭാവം, അതായത് ഞങ്ങൾക്ക് ഇത് കിട്ടാൻ യോഗ്യതയുണ്ടെന്ന് ചിന്തിക്കുന്നവരും ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ അത് ഭാഗ്യമെന്ന് ചിന്തിക്കുന്നവരും.
So there are two kinds of people here. The first one who thinks that they will get something for the toil that they put in, and the other ones who desire to get something out of it.
പത്രോസും നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു.
Peter asked a question earlier.
ഞങ്ങൾ മുൻപന്മാരാണ്, നിനക്ക് വേണ്ടി ഞങ്ങൾ വലിയ ത്യാഗം ചെയ്തു, ഞങ്ങൾ സകലവും നിനക്ക് വേണ്ടി വിട്ടു, ഗവൺമെന്റ് ജോലി വിട്ടു, ഗൾഫിലെ ജോലി വിട്ടു, അമേരിക്കയിലെ ജോലി വിട്ടു, എല്ലാം വിട്ടു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതേ മനോഭാവത്തിലുള്ള ഒരാളുകളെ കുറിച്ച് യേശു പറയുന്നു. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് അധികം കിട്ടുമെന്ന് അവർ ചിന്തിച്ചു.
So Peter asks the question like the first set of people who claimed to get something because of the toil that they put in.
Okay, 18th vakyam.
Adu vaangite avar veettudore nere purupurathu.
ഈ ദിവസങ്ങളിൽ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലയളവാണ്.
So this is, we are living in a time where we give a lot of importance to worship.
ഈ ഞാൻ ഇതിനു മുമ്പ് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഈ സാഹചര്യത്തിൽ പറയാം. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ കൺപോള ഇങ്ങനെ നമ്മളെല്ലാം അടയ്ക്കാറുണ്ട്, പക്ഷേ ഇവനെ കൂടുതൽ അടയ്ക്കുന്ന ഒരു പ്രശ്നം ഇവനുണ്ട്. എപ്പോഴും ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും.
So there was this young man who I met in the Bible college where he used to constantly blink his eyes.
அப்ப அவன் ஒரு ദിവസം ഒരു പരസ്യയോഗത്തിനെ പബ്ലിക് മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ രണ്ടാം വരവാണ് വിഷയം.
So he was speaking during a public meeting and the topic was the second coming of the Lord Jesus.
அப்ப പല പ്രാവശ്യം അവൻ പറഞ്ഞു കർത്താവ് വേഗം വരുന്നു, കർത്താവ് വേഗം വരുന്നു. അത് പറഞ്ഞിട്ട് അവൻ കണ്ണടച്ച് കാണിക്കും.
So many times he mentions that the Lord is coming again and again, but then he blinks his eyes constantly.
ഇതു പോലെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദൈവം വലിയവനും ദൈവം ഉന്നതനും ദൈവം മഹാനുമാണെന്ന് വന്ന് പാട്ടുപാടും നമ്മൾ ആരാധിക്കുന്നു, എന്നിട്ട് ജീവിതത്തിൽ നമ്മൾ പിറുപിറുക്കുന്നു. അതായത് നേരെ ആരാധനയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പിറുപിറുപ്പ്.
So this is exactly what we even do as well. We keep worshiping for the Lord, but then we keep murmuring in our hearts.
നമ്മൾ ആരാധിച്ചതൊക്കെ നമ്മൾ കാൻസൽ ചെയ്യുകയാണ്.
And whatever we worship for, we actually cancel all of that.
அவர் அது வாங்கிட்டு வீட்டுடையவன் நேரே பிறுபிறுத்து.
They collected the wages, but then they murmured against the landlord.
யதார்த்தമായ ആരാധന അളക്കുന്നது ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ റെസ്പോൺസ് ആണ് ശരിയായ വർഷിപ്പ്.
A true worship is the one that how we respond to troubles in our lives, and that is how we are examined whether we worship the Lord truly in our hearts or not.
യോബിന്റെ പുസ്തകം 1 അധ്യായം. ജീവിതത്തിൽ കഠിനമായ പല സംഭവങ്ങളും സംഭവിക്കുകയാണ്. ഓരോരുത്തരായി വന്ന് റിപ്പോർട്ട് പറയുകയാണ്, നിന്റെ മക്കൾ മരിച്ചു, നിനക്കുള്ള നിന്റെ മക്കൾ മരിച്ച് പറഞ്ഞിട്ട് നിങ്ങളുടെ നിന്റെ വസ്തുക്കളൊക്കെ പിടിച്ചുകൊണ്ടുപോവുകയാണ്, ശത്രുക്കൾ വന്ന് നിങ്ങൾ നിന്റെ സ്വത്തുക്കൾ മക്കളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള വാർത്ത ഓരോരുത്തരായിട്ട് വന്ന് പറയുകയാണ്.
In the book of Job, we read about the many troubles and trials that Job goes through.
പിന്നീട് അത് കഴിഞ്ഞപ്പോൾ പിന്നീട് പറയുകയാണ്, കൊടുങ്കാറ്റടിച്ചു. 19th വാക്യത്തിൽ കൊടുങ്കാറ്റടിച്ചു, യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി.
And then we read in verse 19 that when suddenly a mighty wind swept in from the desert and struck the four corners of the house.
20th വാക്യം.
അപ്പോൾ
ജീവിതത്തിൽ പ്രതികൂലമായ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റു.
So we read here that when troubles hit Job, that's when he got up.
എന്നിട്ട് എന്താ ചെയ്തെ?
വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു.
That is real worship.
And this is real worship.
അതിലെ പൊള്യൂഷൻ ഇല്ല, അതിലെ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ല.
There's nothing artificial about this.
ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത, മറ്റുള്ളവർ അപ്രിഷിയേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തോട് റിലേറ്റ് ചെയ്യുന്നത്, ദൈവത്തെ കാണുന്നത്, ദൈവത്തോട് പറയുന്നത്, അതാണ് യഥാർത്ഥ ആരാധന.
So when things happen in our life that is contrary to our expectations, our response to God is how our true worship is examined.
പലപ്പോഴും നാം ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുമ്പോഴും ഒക്കെയും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്, എനിക്ക് എന്ത് കിട്ടും?
Many times when we pray and worship the Lord, there's a question, which is, what do I get out of all of this?
ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ഒരിക്കലും ഒരു വിശ്വാസി ചോദിക്കരുതാത്ത ചോദ്യമാണ് പത്രോസ് ചോദിച്ചത്.
I told you earlier that this question that Peter asked is a question that a believer should never ask.
എന്താ കാര്യം എന്ന് അറിയാമോ?
Do you know the reason?
ഇനി ഇതിനേക്കാൾ വലുത് എന്ത് തരാനാ?
So what is it that you can get, you know, more than what you already got?
കിട്ടിയിരിക്കുന്നതിനേക്കാൾ വലുത് ഇനി ദൈവത്തിന് തരാൻ ദൈവത്തിന്റെ കയ്യിൽ ഒന്നുമില്ല.
What you received from the Lord, there's nothing greater than that.
പിന്നെ തരും, അതിനേക്കാൾ കുറഞ്ഞതൊക്കെ തരും.
And he may give you something, but then that'll be much lower than what you already gave you.
ചില പിള്ളേർ ചെയ്യാറുണ്ട്, ഒരു മിഠായി കിട്ടും. മിഠായി കിട്ടി കഴിയുമ്പോൾ അവന്റെ പുറകെ മറ്റവനും നടക്കും, ഇവൻ കൊടുക്കത്തില്ല. ഉടനെ ഇവൻ എന്ത് ചെയ്യുമോ, ഇവൻ ഈ കടലാസ് തുറന്നിട്ട് മിഠായി വായിലിട്ടിട്ട് ഈ കവർ അവന്റെ കയ്യിൽ കൊടുക്കും.
So it's like certain children, when they have a sweet in their hands, they open the cover, pop the candy in their mouth and give the wrapper to the kid just behind him.
ദൈവം നിങ്ങൾക്ക് തന്ന രക്ഷയേക്കാൾ വലുതായതും ദൈവം നൽകിയ തന്റെ പുത്രനേക്കാൾ വലുതായതും ഇനി ഒന്നും നിങ്ങൾക്കോ എനിക്കോ തരാനില്ല.
There is nothing greater than the salvation and the gift of his son Jesus Christ.
പിന്നെ എന്തുകൊണ്ട് ഈ ചോദ്യം വരുന്നതെന്ന് അറിയാമോ?
But why does this question still arise?
ദൈവത്തിന്റെ മഹത്വം ഇപ്പോഴും മനസ്സിലായിട്ടില്ല.
That is because we don't understand the greatness.
എന്തുകൊണ്ട് മഹത്വം മനസ്സിലായില്ല?
Why is it that we are not able to understand
importance? ഇപ്പോഴും നമ്മെ സ്വാധീനിക്കുന്നത് ലൗകികമായ കാര്യങ്ങളാണ്.
We are still influenced by worldly things.
ഞാൻ സത്യത്തിൽ നിങ്ങളോട് ചോദിക്കട്ടെ.
Let me ask you truly.
നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ നല്ലൊരു റിസൾട്ട് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നിങ്ങൾ ആരാധിക്കുമ്പോൾ അനുഭവിച്ചിട്ടുണ്ടോ?
Do you experience the same kind of a joy when your kids get good results in the exams?
അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ?
Or in your relationship with God, have you experienced that joy?
പത്രോസിനോട് യേശു പറഞ്ഞു, മുൻപന്മാർ പലരും പിൻപന്മാരാകുമെന്ന് പറഞ്ഞിട്ട് ഈ ഉപമ പറഞ്ഞിട്ട് യേശു വീണ്ടും പറയുകയാണ്. 16-ാമത്തെ വാക്യം 20:16.
ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും.
നേരത്തെ പറഞ്ഞത് മറ്റൊരു വാക്കിൽ പറയുകയാണ്. നേരത്തെ പറഞ്ഞ മുൻപന്മാർ പിൻപന്മാരാകും, ഇപ്പോൾ അത് തന്നെ വേറെ വാക്കിൽ പറയുകയാണ്, പിൻപന്മാർ പലരും മുൻപന്മാരാകും.
And he repeats saying that so the last will be first and the first will be last.
ഇവിടെ പിൻപന്മാർ മുൻപന്മാരു ആരാണ്?
So here we see that the last will be first.
മുൻപന്മാർ ഞങ്ങൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയത് നിമിത്തം വലിയ ത്യാഗം ചെയ്തു എന്ന് ചിന്തിക്കുകയും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചിലതൊക്കെ ലഭിക്കാൻ ഞങ്ങൾ അർഹരാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് മുൻപന്മാർ.
So the first are those who would leave everything for the Lord and you know toil for the Lord, but they end up last.
ഒരിക്കലും ഒരു ദൈവദാസം പറഞ്ഞു,
once a man of God said
adehathinte sabhayil adehan kooduna sabhayil ee meesha vekkan paadilla.
So the church that he goes to, there was a rule that you are not supposed to have a
meesha vadikanam.
So he had to take the mustache.
Appa meesha vadi kartavu naamam vadichathund swargathil ippo velliya kombam meesha kittum rendu sidelum doodamaarinu karakkuna kadehanodu parnu.
So he told a story about how when you go to heaven you will have a very big mush and the angels will.
നമുക്ക് സ്വർഗത്തെ കാണുമ്പോൾ പോലും അതിനെ കാണാൻ കൂടെ നമുക്ക് കഴിയുന്നത് ഈ ഭൗതികമായ കാര്യങ്ങളുടെ കാഴ്ചപ്പാടിൽ മാത്രമേ നമുക്ക് സ്വർഗത്തെ പോലും കാണാൻ കഴിയുന്നുള്ളൂ.
Our imagination of heaven is also from a worldly perspective.
ഈ ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ട, അത്രമാത്രം സ്വാധീന ശക്തിയുണ്ട് ഈ ലോകത്തിന്.
The reason why it is mentioned that we should not love everything of this world is because of the very strong influences of this evil world.
നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല. ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഒരു ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട്.
There was a Bible study that happens in my house.
അപ്പോൾ ഞങ്ങൾ ആ കൂട്ടത്തിൽ വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം മൊബൈൽ ഫോണിന്റെ വിഷയത്തിൽ കുറച്ച് ഫെയിലിയർ ആണ് എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം യൂട്യൂബിൽ വേറെ പ്രോഗ്രാം ഒന്നും ചില കണ്ടുകൊണ്ടിരുന്ന പ്രോഗ്രാം ഒന്നും കാണത്തില്ലെന്ന് തീരുമാനിച്ചു.
So there was his brother who was weak in terms of how he uses the mobile, so he decided that he is not going to watch any videos on YouTube.
ഒരു ബൈബിൾ സ്റ്റഡി അദ്ദേഹം ഷെയർ ചെയ്യാണ്.
So he shared one of the Bible studies that
ബ്രദറെ കഴിഞ്ഞ ദിവസം ഞാൻ കുക്കറി ഷോ കാണാൻ വേണ്ടി പ്രയോഗിപ്പിക്കപ്പെട്ടു. അതായത് പുള്ളിക്ക് അടുക്കളയായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങേര് ഇപ്പൊ കുക്കറി ഷോ കാണുന്നു. ഞാൻ പറഞ്ഞു അത്രമാത്രം ഈ അഡിക്ഷൻ ആണ് ഇതിന്.
So he was watching a cookery show on YouTube when he had nothing to do with cooking.
സിനിമയെ നിർത്തി എല്ലാ പരിപാടി at least cookery show എങ്കിലും കാണട്ടെ.
So though he stopped films and everything, he said okay, let me just at least watch cookery shows.
മുൻപന്മാർ കർത്താവിനു വേണ്ടി എല്ലാം വിട്ടു, കുക്കറി എന്താ സിനിമ കാണുന്നില്ല, മറ്റുള്ളവരെ പോലെ പരിപാടികൾ കാണുന്നില്ല, പലതും ഞാൻ വിട്ടു, അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന മുൻപന്മാർ.
So the first are those who have left everything, they are not like everybody else, they don't watch movies and so on, but they constantly think, what will I get out of all of this?
വേറെ കുറെ പിൻപന്മാരുണ്ട്.
And there are the ones who are last.
അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ എല്ലാറ്റിനും ഒരു സ്തോത്രം പറയും, കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉള്ള ബോധ്യം എന്ത് ലഭിച്ചാലും അത് ദയ, എന്റെ യോഗ്യത കൊണ്ട് കിട്ടിയതല്ല എന്ന് വ്യക്തമായി ബോധ്യമുള്ള ഒരു സമൂഹം അവരാണ് പിൻപന്മാർ, അവര് മുൻപന്മാരാകും.
So the ones who are last, are grateful for everything that they receive because whatever they got was actually, they understand it's from the grace of the Lord.
പത്രോസിന്റെ ആത്മീയ വളർച്ചയുടെ ഒരു തലത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്.
So this we see it's in a level where Peter has not really evolved spiritually.
ഈ ഞാൻ കഴിച്ച ഒരു കൊച്ചു കവിത വായിക്കുകയായിരുന്നു. അപ്പോൾ ആ കവിതയിൽ ചെണ്ടയാണ് കഥ പറഞ്ഞത്. ചെണ്ട പറയുകയാണ്, മാരാര് കൊട്ടിത്തുടങ്ങിയാൽ ഞാൻ ശബ്ദിക്കും, ശബ്ദിക്കും തോറും കൊട്ടുകൂടും.
I was reading a poem where the drum actually speaks about when the drummer beats the drum, that's when the beats start. So the more I make sound, the drummer keeps hitting me more.
ഇതുപോലെ ഒരുപാട് അടി കിട്ടിയ ഒരാളാണ് പത്രോസ്.
So Peter is somebody who is very similar to this.
കുറേ മണ്ടത്തരം ചോദ്യങ്ങൾ ചോദിച്ചു, ആവശ്യം പോലെ യേശുവിന്റെ നിന്നും കിട്ടി.
He asked a lot of stupid questions and he got beatings from Jesus.
ഒരു 30 ഏകദേശം ഒരു 30 വർഷം മുമ്പ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കർത്താവിന്റെ കൂടെ നടന്ന് ആത്മീയ പക്വതയുടെ ഒരു തലത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരു ലേഖനം എഴുതി.
And 30 years after he walked with Jesus and then he wrote a letter.
പഴയ പത്രോസ് അല്ല.
And he is not the old Peter.
പണ്ടത്തെ ആ ചോദ്യം ചോദിച്ച പത്രോസ് അല്ല ഈ പത്രോസ്.
But now we see a different Peter now.
നമുക്ക് ഇനി ആ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. പണ്ട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും നിന്നെ അനുഗമിച്ചത് നിമിത്തം? ആ പത്രോസ് ഇപ്പോൾ പറയുകയാണ്, ഒന്നാം അധ്യായം, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:18.
വ്യർത്ഥവും പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല.
30 വർഷങ്ങൾക്ക് മുൻപ് പൊന്നും വെള്ളിയും പുള്ളിയുടെ വികാരമായിരുന്നു. ഇപ്പോൾ താൻ പറയുകയാണ് അതൊക്കെ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളാണെന്ന്.
30 years earlier when he asked this question, he had gold and silver in his mind, but now the very same Peter says that these are all perishable.
രണ്ടാം അധ്യായം 11-ാമത്തെ വാക്യം.
പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശിക്കുന്നു.
ജഡമോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.
Here we see a Peter who says that you need to abstain yourself from sinful desires.
ഇനി പത്രോസിന് ഒരു അവസരം കൂടി കിട്ടിയെന്ന് ചിന്തിക്കുക.
Let's imagine that Peter got one more chance.
ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കാൻ.
To ask a question similar to this.
എന്തായിരിക്കും പത്രോസ് ചോദിക്കുന്നത്?
What would be that question?
ചരിത്രം പറയുന്നത് പത്രോസിനെ അവസാനം ക്രൂശിക്കാനായി പിടിച്ചു.
So history says that in the end they caught Peter to crucify him.
അപ്പോൾ പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് ചരിത്രം പറയുന്നത്. പത്രോസ് പറഞ്ഞു, എന്നെ നേരെ ക്രൂശിക്കരുത്, അതിനെനിക്ക് യോഗ്യതയില്ല, എന്റെ കർത്താവിന് മാത്രമേ എനിക്ക് യോഗ്യത, എന്നെ തലകീഴായി ക്രൂശിക്കണം, യേശുവിന്റെ പാദം ചുംബിച്ചുകൊണ്ട് ഞാൻ മരിക്കട്ടെ എന്ന്.
So history says that he requested that he be crucified upside down because he was not even worthy to be crucified upright.
പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പത്രോസ് ചോദിച്ചതുപോലുള്ള ചോദ്യം നമ്മൾ തുടക്ക സമയത്ത് ചോദിച്ചെങ്കിൽ അതിലെന്ത് മാറ്റമാണ് നമ്മുടെ വളർച്ചയിൽ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്?
Dearly beloved, let me ask you the same question. If you asked questions like Peter, have you also grown and evolved like Peter?
ഓരോ ദിവസവും കഴിയും തോറും നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നത് വരാനുള്ള ആ മഹത്വത്തെ കുറിച്ചും കർത്താവിലുള്ള വലിയ മഹിമാധനത്തെ കുറിച്ചും കർത്താവ് വെളിപ്പെടുത്തി തരും തോറും ഈ ചോദ്യം നമ്മൾ ഇന്ന് കുറയുന്നുണ്ടോ?
So as Lord reveals to us the many riches and the heavenly things, are these questions changing?
ഞാൻ 3 ദിവസം കുമളിയിൽ മീറ്റിംഗിന് വേണ്ടി പോയി.
I went to Kumli for a meeting for 3 days.
അപ്പോൾ സഹോദരൻ പറഞ്ഞതുപോലെ മീറ്റിംഗ് ഒക്കെ വളരെ ശക്തമായിരുന്നു.
So like brother said, the meeting was very blessed.
ആ ശക്തമാകുന്ന കൂട്ടത്തിൽ ഞാൻ വളരെയധികം ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം എല്ലാം ദൈവഹിത പ്രകാരമാണ് സംഭവിക്കുന്നത്.
I told them that no matter what happens in our lives, everything happens as per God's will.
അപ്പോൾ കേട്ടവർ പറഞ്ഞത് കുറച്ച് ഊന്നി പറഞ്ഞു എന്നാണ് പറയുന്നത്.
So the ones who heard, they said he has emphasized a little too much.
ഏതായാലും കൃത്യമായിട്ട് ഞാൻ കുമളി വിട്ട് ഒരു 10 കിലോമീറ്റർ ആയപ്പോൾ എന്റെ വണ്ടി ഇടിച്ചു.
So after I left the meeting 10 kilometers away, I met with an accident.
ദൈവം വിശ്വസ്തൻ.
Our God is faithful.
പറഞ്ഞതിൽ ഒരു മാറ്റവും ദൈവം വരുത്തിയില്ല.
Nothing changed from what he actually told.
ദൈവം എനിക്ക് ഒരു അവസരം നൽകി.
God gave me a chance.
നിന്റെ ജീവിതവും നീ പറയുന്ന തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ ബന്ധമുണ്ടോ എന്ന് കാണിക്കാനുള്ള അവസരം ദൈവം എനിക്ക് നൽകി.
So God gave me a chance to prove whether what I say and what I do is it different.
നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും
the many things that happen in our lives
നാം ചിന്തിക്കുന്ന ഉദ്ദേശങ്ങളല്ല.
It's not things that we imagine.
നിങ്ങൾക്ക് ഒരു ഉയർന്ന ജോലി ചെറിയ ജോലിയൊന്നും നമുക്കില്ല. പക്ഷേ ലോകത്തിന്റെ കാഴ്ചപ്പാട് ഉയർന്ന ജോലി തരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് കൂടുതൽ ശമ്പളം തരാൻ വേണ്ടിയാണ് ദൈവം അല്ല. ദൈവം ഒരു ആത്മീയമായ ഒരു ടെസ്റ്റിന് വേണ്ടി മാത്രമായിരിക്കും അങ്ങനെ ഒരു ജോലി തന്നിരിക്കുന്നത്.
So when we prosper in our worldly life, it actually is an examination that the Lord is giving us.
ദൈവത്തിനെ എല്ലാറ്റിലും നമ്മെ പഠിപ്പിക്കാനും നമ്മളെ ഗ്രഹിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കാര്യം ആത്മീകമായിട്ടുള്ള കാര്യങ്ങളാണ്.
In everything in our lives, the Lord wishes to test us and help us to grow spiritually.
കാണുന്നതൊക്കെയും താൽക്കാലികം.
Everything that we see is temporary.
ഒറ്റ ജീവിതമേ ഉള്ളൂ.
We only have one life.
There is no retaking life. സിനിമയിലുണ്ട്. സിനിമയിലെ റീടേക്ക് ഉണ്ട്. പക്ഷേ ജീവിതത്തിലില്ല.
So in films there are retakes but in life there are no retakes.
ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു പ്രായമുള്ള അങ്കിൾ ഉണ്ട്.
There is a very old uncle in our fellowship.
അപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് മടങ്ങി വന്നപ്പോൾ ഒരു പ്രാവശ്യം അങ്കിൾ പറയാ നിങ്ങളൊക്കെ പോകുന്ന കാണുമ്പോൾ എനിക്ക് കൊതി വരുന്നു.
So he said you know when I see you come back from North India I also desire to be there as well.
കൊതിക്കാനേ പറ്റുള്ളൂ. നല്ല സമയം കഴിഞ്ഞു.
I can only desire but my you know youthful days are over.
നടാനൊരു കാലം പറിക്കാനൊരു കാലം.
There is a time to sow and there is a time to harvest.
ചിരിക്കാനൊരു കാലം കരയാനൊരു കാലം.
There is a time to be happy and there is a time to
be sorrowful. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ.
There is only one life.
വേണമെങ്കിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കാം.
You can live for the Lord.
ലോകത്തിനു വേണ്ടി ജീവിക്കാം.
Or you can live for the world.
ആർക്കു വേണ്ടി ജീവിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വരാനുള്ള കാലം.
So it depends on who you lived for that what will happen to you in eternity.
ഇതിനോട് ബന്ധപ്പെട്ട ഒരു ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21ാം അധ്യായം.
Luke chapter 21
1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ.
Verse 1 to 4.
അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ട് ദരിദ്രയായ ഒരു വിധവ രണ്ട് കാശിടുന്നത് കണ്ടിട്ട് അവൻ ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്. ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു.
ഓക്കേ, ഈ വിധവ മറ്റെല്ലാവരെക്കാളും അധികം ഇട്ടു.
We see that the widow put more than everybody else.
എന്തുകൊണ്ടാണ് ഇവൾ അധികമിട്ടതായിട്ട് യേശു പറയുന്നത്?
So why is it that Jesus says that he put more than everybody else?
ഇനി ഇവൾക്ക് ഇവളുടെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ല.
There is no control over her after this.
വിശന്നാൽ ഭക്ഷണം കഴിക്കാൻ കാശില്ല.
She has no money to buy anything even though she is hungry.
ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ വാങ്ങിക്കാൻ പൈസ ഇല്ല.
So I want to buy a new mobile phone but I don't have the money.
കൊച്ചിനെ അവിടെ ആ കോളേജിൽ സ്കൂളിൽ ചേർക്കണമെന്നുണ്ട്, പക്ഷെ കാശില്ല.
I like to seek admission for my kid in that college but I don't have the money.
നല്ലൊരു കാർ വാങ്ങിക്കണമെന്നുണ്ട്, എന്റെ കാറിൽ ഇപ്പോ ശബ്ദമൊക്കെ തുടങ്ങി. ആ ശബ്ദം കാർ മാറ്റി പുതിയ കാർ മേടിക്കുന്നുണ്ട്, പക്ഷെ കയ്യിൽ കാശില്ല.
I desire to buy a new car but I don't have money for it.
അവൾക്ക് അവളുടെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ല.
There is no influence or control on her at all.
അവൾക്ക് ഒരു ചുവട് മുന്നോട്ട് വെക്കണമെങ്കിൽ അവൾക്ക് ദൈവത്തിന്റെ കരുണ ഉണ്ടായേ പറ്റൂ.
Even if she has to make one more step further, she needs the Lord's mercy.
Okay. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് അറിയാമോ?
Do you know what is the biggest fear in our lives?
നമ്മുടെ ജീവിതത്തിന്റെ മേൽ നമുക്കുള്ള കൺട്രോൾ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഏറ്റവും വലിയ ഭയം.
Our biggest fear is that the control that we have in our lives that would leave us.
അതുകൊണ്ട് തന്നെ നാം യേശുവിനെ അനുഗമിക്കുമ്പോഴും ഒരു പരിധി വിട്ട് അല്ലെങ്കിൽ ഒരു അകലം വിട്ട് നമ്മൾ അനുഗമിക്കൂ.
And that is why when we even follow Jesus there is a distance that we keep.
നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല, ഭയങ്കര ഭയമാണത്. എന്റെ ജീവിതത്തിന്മേൽ എനിക്ക് യാതൊരു ഒരു ഒരു അവകാശവും ഇല്ല, എനിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറ്റുന്ന ഒരു എന്ന് എന്ന് എന്ന ഒരു നിലയിലെത്തുന്നത്.
It is a very fearful condition that when you don't have any control or influence on your own life.
ഒരു പരിധി വരെ നമ്മുടെ സന്തോഷം നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു ഒരു അധികാരവും പദവിയും സോഴ്സും ഒക്കെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ സന്തോഷം.
Our joy lies in the fact that we have a control and influence to control our own very lives.
സഹോദരിയുടെ സന്തോഷം എന്താണ്? കറി ഉണ്ടാക്കിയതിന്റെ സന്തോഷമല്ല, കഴിച്ച് സന്തോഷം കഴിച്ചതല്ല, ഞാൻ ഉണ്ടാക്കിയ കറി അവർക്ക് ഇഷ്ടപ്പെട്ടു.
So the sister is joyful because the curry that she prepared, the others were able to eat.
ഈ അടുത്ത് ഞാൻ എവിടെയോ ചെന്നപ്പോ അവര് പറഞ്ഞു, ബ്രദറെ ഞാനാണ് കംപ്ലീറ്റ് വീട് പണിതിന്റെ കംപ്ലീറ്റ് മേൽനോട്ടം വഹിച്ച ഞാനാണ്.
So there was this one man who said, I was the one who supervised the construction of this house.
എവിടെയെങ്കിലും ഒക്കെ ഒരു സന്തോഷം കണ്ടെത്തുകയാണ് എന്റെ പങ്കുള്ളതുകൊണ്ടുള്ള സന്തോഷം.
And we somehow seek to find joy by saying that it is because of my influence that this happened.
ചില സമയത്ത് ഞാൻ മെസ്സേജ് പറയാൻ വേണ്ടി പോകുമ്പോൾ ദൈവം എന്നോട് പറയും, ഒരു പേപ്പറും എടുക്കരുത്, ഒരു നോട്ടും എടുക്കരുത്, നീ അവിടെ പോയി നിൽക്കണം, ഞാൻ നിനക്ക് ആലോചന തരാം. ചില സമയത്ത്
sometimes when I sit with the Lord, he says, don't take a pen or paper, just open the word of God and sit with me.
ഇതിനു മുൻപ് എന്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ദൈവത്തെ ഞാൻ അനുസരിച്ചിട്ട് ദൈവം എനിക്ക് സന്ദേശം തന്നിട്ടുണ്ട്, അത് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് രൂപാന്തര കാരണമായിട്ടുണ്ട്.
And many times this has happened and I have shared with whatever the Lord shared with me.
എങ്കിലും പൂർണ്ണമായിട്ട് വിട്ടു കൊടുക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പേപ്പറും പേനയും എടുത്തില്ലെങ്കിലും മനസ്സിലെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും.
And even though I don't take a pen and paper in my mind, I keep making notes.
ഈ വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടു, കാരണം ഇവൾക്ക് ഇവളുടെ മേൽ ഇനി യാതൊരു കൺട്രോളും ഇല്ല.
The reason why Jesus said that she put more is because she had absolutely no control after this.
ഈ അടുത്തൊരു സന്ദേശം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ വിധവ ഇട്ടത് രണ്ട് രൂപയുടെ ഒറ്റനോട്ടല്ല ഇട്ടത്.
So what she put is to not two 1 rupee notes.
ഇപ്പൊ സാധാരണ നമ്മൾ സ്തോത്ര കാഴ്ച ഇടാൻ പോകുന്ന അല്ലെങ്കിൽ ഓഫറിങ്ങിന്റെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ടിന്റെ ഒറ്റ നോട്ടേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല, നമുക്കാണ് തിരിച്ചു പോകാൻ 1 രൂപ വേണം, ബസ് ഫെയർ വേണം, പക്ഷേ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇടും. പക്ഷെ ഇതങ്ങനെയല്ല, 1 രൂപയുടെ 2 നോട്ടാണ്. വേണമെങ്കിൽ 1 രൂപ എടുത്തിട്ട് 1 ഇടാം, 2 നാണയങ്ങളാണ്.
So she didn't have just one coin worth 2 rupees, but she had 2 separate coins. And she had the option of putting one and keeping the other to herself.
ആദ്യം കർത്താവ് ക്രൂശിൽ തനിക്ക് വേണ്ടി മരിച്ചതൊക്കെ ഓർത്തിട്ട് ഈ ഒന്നാമത്തെ നാണയം ഇട്ടു, അപ്പോഴും രണ്ടാമത്തെ നാണയം കയ്യിലുണ്ട്.
So thinking about the crucifixion of the Lord, she would have put the first coin in, but she still has the second coin.
കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു, എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു, ഭാര്യയെ സമർപ്പിക്കുന്നു, എല്ലാ സമർപ്പണം ഉണ്ടെങ്കിലും 1 രൂപയുടെ സമർപ്പണം കയ്യിലുണ്ട്, വിടാതെ.
So though I am able to offer and sacrifice all my family, but this one coin is still with me.
ഈ വിശ്വാസികൾ പോലും പറയുന്ന വാക്കുണ്ട്, അത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ വേദന തോന്നും. വിശ്വാസികൾ പോലും പറയും, എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു, അവളുടെ ജീവിതം സുരക്ഷിതമായി, ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ അവളെ ഞാൻ കെട്ടിച്ചു കൊടുത്തു.
It is painful to hear even believers say that I have now married off my daughter, I have married off to her to a government employee.
അവളുടെ ജീവിതം സുരക്ഷിതമായത് കേരള ഗവൺമെന്റിലുള്ള വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം.
So his security is in the fact that the his daughter's husband has a government job.
സ്വർഗ്ഗത്തിലെ ദൈവം പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ വലിയവനാണ് സർവശക്തനാണെന്ന് പറയുമ്പോഴും ജീവിതാനുഭവങ്ങളിൽ കടന്നു വരുമ്പോൾ നമുക്കറിയാം അതൊക്കെ പാട്ടിന് മാത്രം കൊള്ളാം, പക്ഷെ ജീവിതാനുഭവങ്ങളിൽ ശക്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റാണ്, ജോലിയാണ്, അതുകൊണ്ട് എൻ്റെ മോളുടെ ജീവിതം ഇപ്പോൾ സുരക്ഷിതമായി.
Even though when we sing songs praising the Lord and saying that he is faithful, but in our lives our actual faith and security is in this government.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് പോയിട്ടുള്ളതും പലപ്പോഴും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്, ദൈവം എന്നോട് ചില സമയത്ത് കംപ്ലീറ്റ്ലി ആയിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും വിടാൻ പറയുമ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകും.
So many times I fear in my life when God tells me to give up control of everything that I have in my life.
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇങ്ങനെ കൈകൾ ഉയർത്തി, എന്താ ഈ ഈ ഈ പോസ്റ്ററിന്റെ അർത്ഥം എന്താ, എപ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നേ?
When we praise and worship the Lord, we usually raise our hands up. What does that mean?
വീരപ്പൻ AK-47 കൂടി ചാടി മുമ്പിൽ വരുമ്പോൾ പെട്ടെന്ന് സറണ്ടർ. എനിക്കിനി ഒന്നും ഇല്ല, പിടിക്കാനില്ല, എന്റെ കയ്യിൽ തോക്കില്ല, എന്റെ കയ്യിൽ ആയുധങ്ങളില്ല, ഒന്നുമില്ല.
Is it like when Veerappan comes in front of you and points the gun at you, you raise your hands up and says that I surrender? Is it like that?
ആരാധന നമ്മൾ പറയുന്നതിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആരാധന എന്താണ്? യെസ് ലോർഡ്, ഐ സറണ്ടർ. ദൈവം നീയാണ് സർവശക്തൻ, നീയാണ് സകലത്തെ നിയന്ത്രിക്കുന്നവൻ. അതാണ് ഞാൻ ഈ കാണിക്കുന്നത്, ഇത് തന്നെയായിരിക്കണം എൻ്റെ ജീവിതം.
So our life should be exactly like how we worship. We should surrender everything to the Lord.
ഈ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥനയിൽ നിങ്ങൾ വളരുമ്പോൾ
As you spiritually grow through intercessory prayer
ningal oru pratheeka vishayathinu vendi devathe sannidhi oru njan example parayan oru manushyante manasandrathinu vendi allengil ningalde makkalde manasandrathinu vendi ningal varshangalayi prarthichu kondirikkunnu
if you are praying specifically for the salvation of let's say for example your children
aa prarthanil ningal munnotu poi kayumbol oru stageil devam ningalku adine kurichulla chila vaagdathangal tharum
So as you keep praying the Lord will give you many promises with related to this prayer request that you have placed.
Aa vaagdattam ningalku lebikkunnathu vareyum ningalku prarthana ayirunnu important.
So was the prayer more important till the time that you got this promise?
Ennal ee vaagdattam kitti kayumbol prarthana alle important ee vaagdattathilulla vishwasam aanu pinnathu prashnam.
And when you got the promise are you now running behind that promise?
ചിലപ്പോൾ പ്രാർത്ഥന പിന്നെ നിർത്തേണ്ടി പോലും വരും കാരണം ഉത്തരം കിട്ടിക്കഴിഞ്ഞു
So many times we even stop praying because we got answers to our prayer
എന്നാൽ ഈ ഉത്തരം കിട്ടിയപ്പോഴും ജീവിതത്തിൽ അതിന് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കണമെന്നില്ല
So even when you got these promises there could be things that can happen contrary to what you expect
നിങ്ങളുടെ മക്കളെ കുറിച്ച് വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞ ശേഷം മക്കൾ കൂടുതൽ കൂടുതൽ അനാത്മീയരാകുകയാണ്
So even though you have got these promises they could be turning away from the Lord
അങ്ങനെ അനാത്മീയരാകുമ്പോഴും നിങ്ങൾ പതറാത്തതിന്റെ കാര്യം നിങ്ങൾക്ക് വാഗ്ദത്തം ദൈവം തന്നു
So even though the children may be going away spiritually the God has still given you these promises.
Orikkal oru maathavu thande maganu vendi prarthichu kondikkayirunnu.
So there was once a mother who prayed for his child.
Devathinte vaagdatha maathavinu labichu.
So she got the promises of God.
Appo ee magan vera oru sthalathana doora sthalathana.
The son was living far away.
Ende orma enikku correct arithil enikku thonnu avan jail aanu.
I'm not sure exactly but I think he was in the jail.
അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ടെലഗ്രാം വന്നു നിങ്ങളുടെ മകൻ മരിച്ചു
സോ ദേ എ ടെലഗ്രാം കെയിം ഫ്രം ദാറ്റ് പ്ലേസ്
സേയിങ് ഈ അമ്മ ഈ ടെലഗ്രാമും കൊണ്ട് ദൈവസ്ഥനെ വന്നിട്ട് പറഞ്ഞു കർത്താവേ ഇത് ഞാൻ വിശ്വസിക്കണോ ഇത് ഞാൻ വിശ്വസിക്കണോ
സോ ഹി വെന്റ് ടു ദി ലോർഡ് ആൻഡ് സെഡ് വാട്ട് ഷുഡ് ഐ ബിലീവ് ഇൻ നൗ ഷുഡ് ഐ ബിലീവ് ഇൻ ദി ടെലഗ്രാം ഓർ ദി പ്രോമിസസ് ദാറ്റ് യു ഗേവ് മീ
ഇത് ടെലഗ്രാം മാത്രമാണ് ദൈവത്തിന്റെ വചനമാണ് ഈ നിന്റെ വാഗ്ദത്തം മാറുകയില്ല
സോ ദി ടെലഗ്രാം ആൻഡ് ദി വേർഡ് ഓഫ് ഗോഡ് ഡസ് നോട്ട് ചേഞ്ച്
കുറച്ചു കഴിഞ്ഞപ്പോൾ ന്യൂസ് വന്നു ഞങ്ങൾ തെറ്റിച്ച് ടെലഗ്രാം അയച്ചതാണ് നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല
A while later another telegram came saying that the earlier one was wrong your son is not dead
നിങ്ങളുടെ ഭർത്താവിന്റെ മേൽ ഭാര്യയുടെ മേൽ സഭയിലെ വിശ്വാസികളുടെ മേൽ പാസ്റ്ററിന്റെ മേൽ ജോലിയുടെ മേൽ ഒന്നും ഒന്നും എനിക്ക് സ്വാധീനമോ നിയന്ത്രണമോ എൻ്റെ കൺട്രോളോ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോവുകയാണ്
So the Lord leads me to a place where I don't have control on anything in my life
എന്നാൽ അത് നിസാരമായ കാര്യമല്ല വലിയൊരു ഭയം നമ്മിൽ കൊണ്ടുവരും
but it is not a very easy thing it brings a lot of fear in our lives
കള്ളൻ പെട്ടി അടിച്ചുകൊണ്ട് പോയി
a thief robbed and took away the bag
അപ്പോൾ ഇയാൾ പറയുന്നു സാരമില്ല എന്നാലും താക്കോലിന്റെ കയ്യിലുണ്ടല്ലോ
so he says it doesn't matter because the key to the bag is with me
പെട്ടി ഉണ്ടോയോ സാരമില്ല താക്കോൽ കയ്യിലുണ്ട് അത്രയെങ്കിലും ഉണ്ട്
So he says I don't care whether the bag was stolen because the key is still with me.
എന്തെങ്കിലും നമുക്ക് വേണം.
Because we just need something.
ആ കംപ്ലീറ്റ് ആയിട്ട് കൈയുറത്താൻ ബുദ്ധിമുട്ടാണ്. അത്ര എളുപ്പമല്ല. ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് അറിയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നത് അത്ര എളുപ്പമല്ല കൈയുറത്താൻ.
So it is not very easy to actually lift our hands up in the air.
പക്ഷേ ദൈവം നമ്മെ അതിലേക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
But the Lord is actually leading us to it.
എൻ്റെ കൈ എത്ര ഉയർത്തുമോ അത്രയും അധികമാണ് ദൈവത്തിൻ്റെ കൈ എന്നിലേക്ക് വരുന്നത്.
So it is directly proportional to how much we raise our hands as to how much he would bring his hands down to lift us up
ende makkalude melulla ende niyandranam njan etra adhigam devathilekku kodukkumo athra adhigamana devam aa uttaravaadam ettedukkuka
how much we give control of our children to the lord that is how much he would give promises to them
njan oru bible teacher aanu appo njan mentor ina pala aalukalum unde
so I teach the bible and there are many people that I mentor
appo njan mentor ina aalukal എത്രമാത്രം എനിക്ക് ഫ്രീഡം അനുവദിച്ചിട്ടുണ്ടോ അത്രയും ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് അടക്കത്തുള്ളൂ
സോ ഐ ഓൺലി എൻട്രൻ ടു ദെയർ ലൈവ്സ് ഓൺലി ടു ദി എക്സ്റ്റെൻഡ് ദാറ്റ് ദേ ഹാവ് ഗിവൻ ഫ്രീഡം
ചില ആളുകൾ അവർക്ക് അത്ര ഫ്രീഡം തന്നിട്ടില്ല അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഫ്രീഡം എനിക്ക് തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ കടക്കാറില്ല
സോ സം പീപ്പിൾ ഡോണ്ട് അലവ് മീ ടു എൻ്റർ ദെയർ പേഴ്സണൽ ലൈഫ് ബിക്കോസ് ദേ ആർ നോട്ട് വെരി കംഫർട്ടബിൾ വിത്ത് ഇറ്റ്
ചില ആളുകൾ അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് എന്നെ കടത്താൻ അനുവദിച്ചിട്ടുണ്ട് അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ അനുവദിച്ചിട്ട് ഞാൻ അപ്പോൾ അതുപോലുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കും ആ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കും
But there are others who have opened up their family lives to me and hence I also ask questions regarding that.
ദൈവത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്.
Even with the Lord it is exactly like this.
ഈ ദൈവത്തിനെ വിട്ടു കൊടുക്കാതെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു സമ്മാനമുണ്ട്.
So there is something that I receive even if I don't surrender something in my life.
Adinte perana worry.
And that is called worry.
എന്നാൽ ദൈവത്തിന് ഞാൻ വിട്ടു കൊടുക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു സമ്മാനമുണ്ട്.
And there is something that he gives us when I surrender everything to him.
അതിന്റെ പേരാണ് സമാധാനം.
And that is called peace.
എങ്കിലും നമുക്ക് ഇഷ്ടം മറ്റേതാണ്.
But we actually like the former.
അതിലൊരു സുഖമുണ്ട്.
And there is joy in that as well.
അല്ല worry ഇല്ലാതെ എങ്ങനെ പ്രാർത്ഥിക്കുന്നേ?
So how do I pray if I am not worried?
ഈ worry ഉണ്ടായിട്ട് worryയിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുമ്പോഴല്ലേ ഒരു സന്തോഷം ഉള്ളൂ.
So when I pray when I am worried, that's when I become joyful.
വല്ലാത്തൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്.
So this is a very difficult generation that we are living in.
ദൈവത്തെ അനുവദിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ മാത്രം ഇടപെടാൻ അനുവദിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്.
So we're living in a generation where we only give control of some areas of our lives.
ഒരിക്കൽ യേശുവിന്റെ അമ്മ മറിയ ഇങ്ങനെ പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ.
So Mary the mother of Jesus said, if Jesus has told you anything to do, obey it.
ഞാൻ സാധാരണ ദൈവദാസന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്, എല്ലാവരോടും ചോദിക്കാം, ദൈവം കൽപ്പിക്കുമ്പോൾ ചെയ്യുന്നതാണോ എളുപ്പം, കൽപ്പിക്കുന്നത് വരെയും ചെയ്യാതിരിക്കുന്നതാണോ എളുപ്പം?
Is it easier to obey something when he tells you to do, or is it easier to do things before when he asks you?
എന്റെ ജീവിതത്തിലും മറ്റുള്ള ദൈവദാസന്മാരെ എന്നോട് പറഞ്ഞ ഉത്തരത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ദൈവം എന്നോട് പറയുമ്പോൾ ചെയ്യുന്നത് എളുപ്പമാണ്, പക്ഷേ പറയുന്നത് വരെയും ചെയ്യാതിരിക്കുന്നത് വളരെ കഠിനമാണ്.
It is easy to obey when somebody requests us to do, but it is difficult to not obey when we are not being asked to do something.
Not somebody, God.
When God asks us to do something and we do not do, that's even more difficult.
Waiting athra elupamalla, kaathirippu athra elupamalla.
It is not very easy to wait.
Pratheekichum enikke cheyyuvanulla kalivum adinulla resource enikku undengil adu vegathil njan kaathirikkada cheyyum.
So if I have all the resources to do something, I don't even have to wait, I will do it immediately.
Ee yeshu padipicha prarthanayil bhaudhika kaaryathodu bendhappetta otta kaaryame parayunnullu, adu bhakshanathinte kaaryamaanu.
So God when he taught us about the Lord's prayer, there's only one thing that he told us about, which is worldly, which is about food.
Innu venda aaharam njangalkku nalganame.
He said, give us today our daily bread.
Okay, adu polum satyathil ee namukellarku ariyam nammude aarudeyum veettil innatha bhakshanam illathavar aarum illa, innatha bhakshanam innal thanne ellarude veettilakku undu.
So we all have adequate food in our houses.
Ella divasavum raavile kadayil poi innu vekkanulla ari vaangikka ethra per ivide undu?
How many people are there who have to go to the shop in the morning for that daily food?
Angane aanu nammude avastha engilum ee prarthana angane aanu nammude avastha engil ee prarthana prarthikkanda aavashyamundu innu venda aahara enikku tharaname.
So even if our condition was like that, do we have to pray like this?
Adoru vyaja prarthana alle veetil ella food undu annittu prarthikku innu venda aahara enikku tharaname.
So isn't that a very wrong prayer?
Alla ende veetil aaharam ullappol polum ende bodhyam കർത്താവ് തരാതെ എനിക്ക് ആഹാരമില്ല.
So even if I have abundant food, unless the Lord gives it, I don't have anything.
അത് പ്രാർത്ഥനയിൽ മാത്രമല്ല ബോധ്യങ്ങളിൽ അങ്ങനെ തന്നെയാണ്.
And it is not just in the prayer but also in my convictions.
ഈ എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്യുന്നേ?
Why is it that we stock a lot in our homes?
നേരത്തെ പറഞ്ഞ കൺട്രോൾ.
It is because of the control that I said earlier.
ഒരു മാസത്തേക്കുള്ള ചാപ്പാട് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കൺട്രോളിൽ കാര്യം നിൽക്കുന്നുണ്ട്.
So I'd like to stock provisions for at least a month because then I'm in control.
എന്തുകൊണ്ടാണ് ഭൂമിയിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുതെന്ന് കർത്താവ് പറഞ്ഞു?
And why does the Lord say that you do not have stored up treasures in this earth?
സ്വരൂപിച്ചാലുള്ള പ്രശ്നം ഇതാണ്, നിനക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ കഴിയത്തില്ല.
So the problem is if you store up treasures here, you'll not be able to let go of it.
എന്റെ കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാൻ പറ്റും.
So I will be able to take decisions on my own.
രക്ഷിക്കപ്പെടുന്നതിനു മുൻപും രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം.
So the thing that we keep says that I know how to take care of myself.
അതൊരു വാക്കല്ല, അതൊരു ആറ്റിറ്റ്യൂഡ് ആണ്.
And that's not just a word but it's an attitude.
നമുക്കെല്ലാവർക്കും നമ്മുടെ കാര്യം നോക്കാൻ അറിയാം.
And we are all like this.
നമ്മളെ മറ്റുള്ളവർ ഉപദേശിക്കുന്നതാണ് സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക്.
And everybody advises us that you need to.
പക്ഷേ ദൈവവചനം പറയുന്നത് എത്രയും വേഗത്തിൽ നീ കൊഴയുമോ ദൈവത്തിന്മേൽ ചാരുമോ അത്രയും നീ സുരക്ഷിതനാണ്.
But the word of God says that the more you depend on the Lord, that much secure you are.
നമ്മളെല്ലാം നമ്മുടെ വീട്ടിൽ പലരുടെയും വീട്ടിൽ തൂക്കിയിരിക്കുന്ന ഒരു വാൾ ഹാങ്ങർ ഉണ്ട്. അതിൽ പറയുന്ന ഒരു നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കടപ്പുറത്ത് രണ്ട് കാൽപ്പാടുകളുള്ള ഒരു ഒരു ചിത്രം.
So many of our homes have this picture hanging on the walls, a picture of footprints on the sand.
അപ്പോൾ ആ സ്റ്റോറി ഇതാണ്, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ വളരെ കഠിനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ.
And the story goes like this, that when this man goes through trials and temptations in his life,
അദ്ദേഹം പെട്ടെന്ന് ഒരു 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 സ്വപ്നം കാണുകയാണ്.
സോ ഹി ഡ്രീംസ്.
ആ സ്വപ്നം കാണുന്ന സമയത്ത് ഇദ്ദേഹം കടപ്പുറത്ത് കൂടെ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ യേശു ഉണ്ട്. അങ്ങനെ കടപ്പുറത്ത് നാല് കാൽപ്പാടുകൾ ഇങ്ങനെ ഉണ്ടാകുകയാണ്.
And he dreams and he sees that there are two pairs of footprints, because one was his and the other one belonged to the Jesus.
Okay. പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചു, കാറ്റുകൾ അടിക്കാൻ തുടങ്ങി, ഒരു ഭീകരമായ അന്തരീക്ഷം ഉണ്ടായ സമയത്ത് പെട്ടെന്ന് നാല് കാൽപ്പാടുകൾ മാറിയിട്ട് രണ്ട് കാൽപ്പാടുകളായി.
The sun was setting and the wind started blowing, and he saw that there were no more two pairs of footprints but only one pair.
അപ്പോൾ പെട്ടെന്ന് ഇവന്റെ ഉള്ളിൽ വിഷമം തോന്നി. അവൻ പറഞ്ഞു, കർത്താവ് എന്തൊരു പരിപാടിയാണ് കാണിച്ചത്? ജീവിതത്തിന്റെ ഒരു കഠിനമായ സാഹചര്യം വന്നപ്പോൾ അങ്ങ് പോയി കളഞ്ഞല്ലോ, അപ്പൊ ഞാൻ തനിച്ചല്ലേ നടക്കുന്നത്.
So he was in despair because he thought that when he had problems in his life, Jesus actually was not around to take care of him.
Appo kartavu parnju, mone adella sambhavichathu iduvare naalu kaalpaadugal kandathu randanna nindeyum randanna endeyum nammal orumichu nadakkayirunnu pakshe jeevithathinte kadinamaya saariyam vannappol njan ninne kayil eduthu ippo kaanana kaalpaadu nindeyalla ende maathramaanu.
But Jesus told him, it's not like that, my son. The footprints that you see is not yours, that's mine, and I was carrying you in my arms.
പത്രോസ് ചോദിച്ച ചോദ്യം ഓരോ ദിവസം കഴിയുന്തോറും നമ്മിൽ നിന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
The question that Peter asked should decrease in our lives.
എനിക്ക് എന്ത് കിട്ടും?
What will I get?
ക്രിസ്തീയ ജീവിതത്തിൽ ഒരു കച്ചവട മനോഭാവം കയറി കഴിഞ്ഞാൽ അത് നമ്മെയും നശിപ്പിക്കും, മറ്റുള്ളവരെയും നശിപ്പിക്കും.
So in Christian life, if our attitude is that of a financial transaction, we will not gain anything.
ദൈവത്തോട് ചോദിക്കുകയാണ്, എനിക്ക് എന്ത് കിട്ടും?
If you ask God, what will I get?
Aa chodyam endu kondu korayanam devam enikku thannadinte valippam ore divasam kayindoru njan kaanugeyana.
These kind of questions should reduce, because we need to understand how great the salvation that he has given us.
Yeshayavinte pustakam 5th adhyayam,
Isaiah chapter 5,
4th vakyam,
verse 4.
ആദ്യ ഭാഗം മാത്രം വായിക്കാം. ഐശ്യ ചാപ്റ്റർ 5:4.
ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനിയും അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ?
ഇനി ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാനുള്ളത്?
The Lord is asking, what else can I do?
നിങ്ങൾ രക്ഷിക്കപ്പെടാൻ ആവശ്യമായതൊക്കെ ദൈവം ചെയ്തു. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ദൈവം നിങ്ങൾക്ക് ആവശ്യമായതൊക്കെയും ചെയ്തു.
He did everything for your salvation and more even after that.
എന്നിട്ട് നമ്മുടെ ചോദ്യം എന്താണ്?
And even then our question is like this.
ഒരു പക്ഷേ നാം വാക്കുകൊണ്ട് ചോദിക്കുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ ആ ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കോപം ഉണ്ടാകുന്നത്.
And this is why we have anger in our lives, because we ask these kind of questions.
മൂന്നൂസ്തേ മീറ്റിംഗ് കഴിഞ്ഞു കുമളിയിൽ നിന്ന് തിരിച്ചു വരികയാണ്. ദൈവത്തിന്റെ ശുശ്രൂഷ കഴിഞ്ഞു ദൈവദാസൻ മലയിറങ്ങി വരികയാണ്.
So I was returning after 3 days of meeting.
അപ്പോൾ ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും നന്ദി പറഞ്ഞുകൊണ്ട് മലയിറങ്ങി വരുന്ന വഴി ഒരു 10 kilometers കഴിഞ്ഞപ്പോൾ ടോ.
So as I was climbing down the mountain after this prayer and worship,
32,000 you're gone.
32,000 is the cost that I had to pay.
ഉടനെ വയലിനെടുത്തുകൊണ്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം, അതാണോ പാടേണ്ടത്? ഗോഡ് നെവർ മേക്ക് എനി മിസ്റ്റേക്ക്. ഈ ആക്സിഡന്റ് മുമ്പ് പുറകിൽ വലിയൊരു തമാശയും കൂടെ ഉണ്ട്. തമാശയല്ല, അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ, രണ്ട് പ്രാവശ്യം ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ വണ്ടി നിർത്താൻ പ്ലാൻ ചെയ്തു.
So a funny incident happened during this accident. There were 2 times that I actually stopped before this.
ee accident sambhavikkunnathu oru minute ile oru cheriya bhagathaanu sambhavikkunnathu pettanana sambhavichathu adu annu hartal aanu appo ende munpil poyirna vandikkarude kuttamaanu adu wagner car aanu adekham vesanittayirikkum adekham ingine povan samayathu hotelgalum thornitte pettanana oru hotel kandathu valavile hotel kandathu ayyo ennu parayi vilichu outi outi break ഞാൻ വളരെ പതുക്കെയായിരുന്നു ഞാൻ ചെന്നിടിച്ചു.
So this was a day of hartal when this man in front of me who was driving the car, he stopped his car abruptly when he saw a hotel.
അതിന്റെ തമാശ എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം ഞാൻ നിർത്താൻ വേണ്ടി ആലോചിച്ച് നിർത്തിയിരുന്നെങ്കിൽ ഈ ആക്സിഡന്റ് സംഭവിക്കത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു നിർത്തരുത്, എനിക്ക് നിന്റെ വണ്ടി ഇടിപ്പിച്ചിട്ട് വേണം ഒരു കാര്യത്തിന് പഠിപ്പിക്കാൻ.
There were two times that I thought to stop, but then the Lord had other plans.
ഞാൻ എൻ്റെ കാർ ഇടിക്കുമ്പോൾ 32,000 പോകുമ്പോഴൊക്കെ എനിക്ക് ദൈവം തന്ന ആ നിത്യജീവനും ദൈവം തന്ന മഹത്തായ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ വല്ലതുമാണോ ഈ 32,000 ഈ ഓൾട്ടോ കാറും?
So the many things that God has promised me, is it even comparable to talk about that and the 32,000 that I spent?
ഇനി ഞാനത് ചോദിച്ചെങ്കിൽ ഒരു വർഷം ആരാധിച്ചതെല്ലാം പോയി കിട്ടി. ഞാൻ ഒരു വർഷം ഒരു പ്രത്യേക കണക്ക് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തെ ആരാധിച്ചതും ദൈവം വലിയവനാണെന്നും ദൈവ സർവജ്ഞാനിയാണെന്നും, അതുകൊണ്ട് ദൈവം ഇത് ആരാധിക്കുമ്പോൾ നിങ്ങൾ വാക്കുകളെ കൺട്രോൾ ചെയ്ത് പറഞ്ഞാൽ മതി.
If I had asked this question, everything that I prayed for a year would have gone for waste.
സഭാ പ്രസംഗത്തിൽ വാക്കിയുണ്ട്, നിങ്ങളുടെ വാക്കുകൾ ചുരുക്കമായിരിക്കണം, ദൈവത്തിന് മുമ്പിൽ വാക്കുകൾ ചുരുക്കമായിരിക്കണം.
It's written in the book of Ecclesiastes that when you actually are in the with God, you should restrict your words.
ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ക്വാളിറ്റീസ് നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അത് പറച്ചില് മാത്രമല്ല, അത് നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ഈ പറയുന്നത്.
So when you use and praise the very attributes and the qualities of the God, that it should also be reflecting in your life.
അല്ലാതെ ശനിയാഴ്ച പോയിട്ട് ഹീബ്രു കുറെ വാക്കുകൾ കാണാതെ പഠിച്ചു, ഹീബ്രു കഴിഞ്ഞ് ഗ്രീക്ക് പറഞ്ഞു, യേശുവിന്റെ നാമം ദൈവത്തിന്റെ നാമം, അതൊന്നുമല്ല വർഷിപ്പ്. നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുകയാണ്.
The true worship is to believe in the words that you actually use.
God is great. God is omnipotent. God is omniscient. എല്ലാം പറയുമ്പോൾ ഞാൻ എന്താണ് അതെന്റെ ഞാൻ എന്റെ വിശ്വാസമാണ് ഈ പറയുന്നത്.
When I use all these words, I should also reflect them in my life.
അപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് കാർ ഇടിച്ചത്. അപ്പോൾ കാർ ഇടിച്ചത് മാത്രമല്ല, എന്റെ കാർ ന്യായമായ സ്പീഡിൽ പോകുന്നു. രണ്ടു പ്രാവശ്യം വണ്ടി നിർത്താൻ ആഗ്രഹിച്ചു, നിർത്തിച്ചില്ല. അപ്പോൾ ദൈവം സർവജ്ഞാനിയാണ്, ദൈവത്തിന്റെ ഉദ്ദേശത്തിലാണ് സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്.
So even though all of this happened, I acknowledge that all of that happened as per God's will and purpose.
പാവപ്പെട്ട വിധവ എല്ലാവരേക്കാൾ അധികം ഇട്ടു.
The poor widow gave more than everybody else.
ഈ ധനികരായ പലരും ഇട്ടു. ധനികരായ പലരും ഇട്ടു.
There were many other rich people who also contributed.
തുക വലുതായിരുന്നു.
And what the sum that he contributed was much more.
പ്രത്യേകത, അവരിട്ടത് കൊണ്ട് അവരുടെ മേലുള്ള അവരുടെ നിയന്ത്രണത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല.
But the difference was those who wealthy who gave, they did not lose control over themselves.
ഇതേ ഭാഗം മാർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. കുറച്ച് വാക്കുകൾ മാർക്ക് ചാപ്റ്റർ 12 44-ാമത്തെ വാക്യം.
എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു.
എല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്നിട്ടു.
They all gave out of their wealth.
ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്നവരോട്.
ഇവൾ സകലതും ഇട്ടു, അവരധികം ഇട്ടു, പക്ഷേ സകലതും ഇട്ടിട്ടില്ല.
She gave little, but then she gave out of her poverty, but the others gave out of their wealth.
അവരധികം ഇട്ടു, പക്ഷെ എല്ലാം ഇട്ടില്ല.
They gave a lot, but then they did not put everything.
ആത്മീക വളർച്ച നിങ്ങളുടെ സറണ്ടറിനോട് സമർപ്പണത്തോട് റിലേറ്റഡ് ആണ്.
Your spiritual growth is dependent on how much you actually give.
ഞാൻ 2000-ൽ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു, നീ ഇന്ത്യയിലേ പോയിട്ട് ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
So the Lord spoke to me in 2000 to go to different states of India and preach.
അപ്പോൾ ദൈവം ആദ്യമായിട്ട് എന്നോട് ഇടപെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു സ്ഥലത്ത് ഒരാഴ്ച ഇരുന്ന് പ്രാർത്ഥിക്കണം.
So he told me to pray for about a week.
അപ്പോൾ എന്റെ ബിഗിനിങ് സ്റ്റേജ് ആണ്. ഞാൻ ദൈവത്തോട് ഒരു എഗ്രിമെന്റ് എത്തി, 7 പറ്റത്തില്ല, ഒരു 5 നമുക്ക് നിർത്താം.
So I got into an agreement with God saying that I will not be able to do 7 days but maybe 5.
അങ്ങനെ ആദ്യത്തെ കുറേ മാസങ്ങൾ ഞാൻ 5 ദിവസമാണ് ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിച്ചത്.
So for many months I actually went there and prayed for 5 days.
പിന്നെ ഞാൻ ദൈവത്തോട് ദൈവത്തോട് കൂടുതൽ സറണ്ടർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ശരി കർത്താവ് പറഞ്ഞ 7 ഞാൻ മാറ്റാം.
But then later on I said, okay, I will surrender myself and I will pray for 7 days.
എന്റെ ഭയം എനിക്ക് പരിചയമില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ഇത്ര ദീർഘദിവസം 7 ദിവസം തനിച്ച ഒരു സ്ഥലത്ത് പോയിരുന്ന് ആരുമായിട്ട് ബന്ധമില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞ 5 ദിവസം.
So the reason why I did this because I was afraid as to how can I sit in a strange place for 7 days.
ദൈവം നിങ്ങൾക്ക് ഒരു ദൗത്യം തരുമ്പോൾ ആ ദൗത്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ കൃപയും കൂടെ തന്നിട്ടാണ് ദൈവം പറയുന്നത് അല്ലാതെ ദൈവം പറയില്ല.
So when God gives you a task, he will also give you the grace to complete it.
മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്.
What is impossible for you is possible for God.
ആ ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നമ്മെ റിലീസ് ചെയ്യാൻ കഴിയുന്നത് വിട്ടുകൊടുക്കാൻ കഴിയുന്നത്.
And it is on that conviction that you will be able to surrender and release yourself to God.
നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ ആർക്ക് കഴിയും?
Who can provide the best for your children?
Educational consultant no too.
So an educational consultant can achieve this
ano ano ningalku answer cheyan pattu ningala makkalku etto nalla kodukkan aarku kayi nu choichu ningalku answer ille aarku pattune devathine maatrame ningala makkalku etto nalla kodukkan kayyu.
Only God can give the best for your children.
Pashe aa karyam sahodara sahodaram poikko aa karyam maatram njangal vidathilla.
He says no, that's only one area thing that I will not surrender.
Kochinte karyam ad ende kai thanne.
So the matter is related to my son is with it, that decision is with me.
Kochinte karyam ningalde kayil anengil kartavu parayum seri nee nokkiyo.
So if you say that the decision of your child is with you, then God will say so be it.
Yeshaya pravachante pustakam ഈ 30-ാം അധ്യായം 15-ാമത്തെ വാക്യം യെശയ്യാവ് 30:15.
ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം, എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെയല്ല.
ദൈവം അവരോട് പറഞ്ഞത് ഇതാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? അടുത്ത വാക്യം,
ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന്
ദൈവം അവരോട് പറഞ്ഞു. അടങ്ങിയിരിക്കാൻ പറഞ്ഞു, അവര് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ ഓടും.
So the God told him to rest, but they did not listen. They fled.
അടുത്ത വാക്യത്തിന്റെ കണ്ടിന്യൂഷൻ,
അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും.
അപ്പൊ ദൈവം പറഞ്ഞു എന്നാ പിന്നെ ഓടിക്കൂ. ദൈവം പറഞ്ഞു അടങ്ങിയിരിക്കാൻ, അവര് പറഞ്ഞു അടങ്ങിയിരിക്കത്തില്ല, അപ്പൊ ദൈവം പറഞ്ഞു ഓടിക്കൂ.
God actually told them to actually rest, but they did not listen. So God said, okay, if you want to flee,
ഓടി ഓടി വർഷങ്ങൾ എടുത്ത് തളർന്നു കഴിയുമ്പോൾ മനസ്സിലാകും തെറ്റിപ്പോയി.
And after many years of fleeing away, that's when you realize that you've gone wrong.
എന്നോട് ഒരു അങ്കിൾ പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ പോകുന്ന കാണുമ്പോൾ കൊതി വരുന്നു, കൊതിക്കാനേ പറ്റൂ.
Like this uncle who said, I'd like to desire.
ദൈവം അദ്ദേഹത്തിന് ഒരു ജന്മം കൂടി കൊടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല.
So I don't believe that God will give him another life.
നിങ്ങൾക്കും എനിക്കും തരത്തില്ല.
And it's very true for you and me as well.
വേണമെങ്കിൽ ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാം.
So you have a choice to surrender yourself to God.
ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു സത്യം, നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു 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 നന്മ എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളെ ദൈവത്തിന്റെ യാഗപീഠത്തിൽ വെച്ച് നിങ്ങൾ ഫ്രീ സ്വതന്ത്രരാകുക.
The biggest thing that you can do is to surrender your child and all the decisions regarding him to God and rest.
Njan parayunnilla avante valarchilellam avan devoyil aayikkunu, pakshe devam avane madaki kondu varum kaaranam njan devathinte kayil vittu koduthu.
As long as you have surrendered your son and everything with regards to him to God, he will do everything faithfully.
Release everything, ellam devathinte kayilekku nammal vittu koduk.
We have to release and surrender everything to the Lord.
നിങ്ങൾക്ക് അതിന് കഴിയുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് അതിനുള്ള കൃപ നൽകണമേ, അതിനുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ.
So if you are not able to do this, you'll have to pray to him for his wisdom and grace.
അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചം തരും. നിങ്ങൾ ദൈവത്തിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്താലുള്ള ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച്, ദൈവത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് ദൈവം കൂടുതൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും.
And as you pray like this, God will give you revelations about his strength and his wisdom.
നമ്മൾ തുടങ്ങിയത് പത്രോസിന്റെ ചോദ്യത്തിൽ നിന്നാണ്.
We started with the question that Peter asked.
30 വർഷം കഴിഞ്ഞപ്പോൾ പത്രോസ് ആ മനുഷ്യനെയല്ല, ആ ചോദ്യം ചോദിച്ച മനുഷ്യനെയല്ല.
And 30 years later he was a changed man.
30 varsham kaiyina than oru lekhanam ezhuthumbol nere thirichaanu parayunnathu.
And 30 years later when he wrote a letter, he wrote exactly the opposite of what he said, what he asked earlier.
ഇനി 30 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ പത്രോസിന് അവസരം കിട്ടിയാൽ പത്രോസ് ചോദിക്കുമായിരുന്നു, കർത്താവേ എനിക്ക് നഷ്ടപ്പെടേണ്ടത് കൂടെ എന്തുകൊണ്ട് ഇത്രയും കൂടി നഷ്ടപ്പെടുന്നില്ല എന്നായിരിക്കും പത്രോസ് ചോദിക്കുന്നത്.
So if Peter was given another chance after 30 years to ask one more question, he would have asked like this, there are some things that I still have with me that I haven't lost. Why have I not lost them?
ദൈവം നമുക്ക് തന്നിരിക്കുന്നതിന്റെ വലിപ്പം ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
We need to realize how great the salvation that we have received.
അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, ഉയരം, നീളം, വീതി ഇന്നതെന്ന് ഗ്രഹിപ്പാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
And that is why we he prays that we understand the length, breadth and how deep and wide the love of God really is.
എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാത്തത് ആരും?
Why is it that nobody asks such questions in heaven?
സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്കുള്ള വീടൊക്കെ എന്ത് ചെയ്യുന്ന ആരും ചോദിക്കത്തില്ല.
Nobody asks similar questions in heaven.
നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ ചെന്നിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ.
So many of us have many questions that we desire to ask when we go to heaven.
കാരണം ആ ചോദ്യം ആരും ചോദിക്കാൻ പോകുന്നില്ല, കാരണം ആ ചോദ്യം ചോദിക്കുന്ന ആരും അവിടെ ഉണ്ടാകത്തില്ല.
You will not find such people in heaven.
മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. Matthew chapter 5 verse 3.
ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.
സ്വർഗത്തിൽ കാണാൻ പോകുന്നത് പെന്തക്കോസ്തുകാരോ ബ്രദറങ്കാരോ ഇൻഡിപെൻഡന്റ് ചർച്ചുകാരോ ആരുമല്ല, ആത്മാവിൽ ദരിദ്രരായ കുറെ മടയന്മാരാണ് അവിടെ കാണാൻ പോകുന്നത്.
The only people that you will find in heaven are those who are poor in spirit.
ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർക്ക് ചോദ്യം ചോദിക്കാനുള്ള വിവരമില്ല.
So the specialities that these people don't have the wisdom to ask a question like this.
കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു ദൈവദാസൻ എന്നോട് സംസാരിച്ചു. കുറേ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനോട് വിശ്വാസിയാണ്, അദ്ദേഹം വന്ന് എപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ഞങ്ങളോട് കുറേ നിയന്ത്രണങ്ങൾ പറയൂ എന്ന് പറഞ്ഞു.
So a man of God, he said many years ago, there was this old uncle who keeps interfering in many things that we do.
അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ആ ആത്മീയ വിവരക്കേടിൽ ഞാൻ ചോദിച്ചു, അദ്ദേഹത്തോട് ഇറങ്ങിപ്പോകാൻ പറയാൻ പാടില്ലേ എന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, ഈ ദേവാസനോട്.
So in my lack of spiritual wisdom, I asked him, why don't you ask him to leave?
അപ്പോൾ ഈ ദേവാസനോട് പറയാണ്, ബിജു അങ്ങനെ പറയാനുള്ള അവകാശം ഈ വീടിന് മേലേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
So this man of God said, I don't think I have the authority to ask him to do that.
എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നത്, ഇത് എൻ്റെ വീടാണെന്നുള്ള ബോധ്യം. അദ്ദേഹം പറയുന്നത് അങ്ങനെ പറയാനുള്ള ഒരു അധികാരം എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയാത്തത്.
So he says that I don't think I have the authority over this house.
ആത്മാവിൽ ദരിദ്രരായവർ, ദൈവത്തിന്റെ ഔദാര്യത്തിൽ ജീവിക്കുന്നവർ.
Blessed are the poor in spirit, those who live as per the mercies of God.
അവർക്ക് അവകാശവാദങ്ങളില്ല.
They have no authorities.
Endengilum kittiyal thanks, thank you.
If they get anything, they are very grateful.
Kore pinbanmar,
these are people who come last.
Valiyil menakkettu ninnappol kartavu pidichu kondu vannu.
So these are ones who were waiting on the roadside and the Lord called them.
Yaadoru yogyathayo yaadoru pragalpimo illada devathinte audharyathil enikku labichathaanu idellam.
And these people had no qualifications, everything that they received was in God's mercy.
Avare swargathil kaanuvullunu.
And only these people you will find in heaven.
സ്വർഗ്ഗത്തിൽ ആരും കേറത്തില്ല.
No one will enter the kingdom of heaven.
സ്വർഗ്ഗത്തിൽ കേറ്റത്തേ ഉള്ളൂ.
Nobody can enter the heaven.
സ്വന്തമായി കേറാൻ പറ്റുന്ന ആരും അങ്ങോട്ട് കേറത്തില്ല.
Nobody will be able to enter the heaven by himself.
സ്വന്തമായി കേറാൻ പറ്റാത്തതുകൊണ്ട് കയറ്റപ്പെടുന്നവർ മാത്രമേ ഇവിടെ ഉള്ളൂ.
Only those who can be lifted up by the Lord will be able to enter the kingdom of God.
പ്രിയ ദൈവമക്കളെ,
beloved,
ആത്മാവിൽ ദരിദ്രരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
Let the Lord help us to be poor in spirit.
30 വർഷങ്ങൾക്ക് മുൻപ് പൗലോസ് പത്രോസ് ആത്മാവിൽ ദരിദ്രനായിരുന്നില്ല, അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചു. 30 വർഷം കഴിഞ്ഞപ്പോൾ ആത്മാവിൽ ദരിദ്രനായ പത്രോസ് പറയുന്നത്, എന്നെ നേരെ ക്രൂശിക്കരുത്, അതിനുപോലും എനിക്ക് അർഹതയില്ല.
So Peter was not poor in spirit, that's why he asked that question. But later on, 30 years later, he requested that he be crucified upside down.
നിങ്ങൾക്കറിയാമോ, കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നമ്മളെല്ലാവരും കോളേജിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയായിരുന്നു?
Do you remember how we got admissions in colleges?
പെണ്ണുങ്ങളാണെങ്കിൽ തലയൊക്കെ കുനിച്ച് ക്ലാസ്സിലേക്ക് കയറി, ആണുങ്ങളാണെങ്കിൽ വളരെ പേടിച്ച് വരച്ച്. ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സംഭവമൊക്കെ മാറി. സീനിയേഴ്സ് ആയപ്പോഴേക്കും സംഭവമൊക്കെ മാറി.
we were very fearful and meek in the initial days, but later on we changed our attitudes.
ഒന്നാമത്തെ വർഷം കോളേജിൽ കയറിയപ്പോൾ സീനിയേഴ്സ് റാഗി ഇതിന്റെ ദുഃഖം നന്നായിട്ട് അനുഭവിച്ചിരാണെങ്കിലും അവർ രണ്ടാം വർഷം ആകുമ്പോൾ അവർ കൃത്യമായിട്ട് അതേപോലെ റാഗി.
Even though you have been victim of ragging in your first year, by the time you enter the second year, you are the ones who actually rag the others.
ഇതു തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ.
And this is very similar to our spiritual life.
രക്ഷിക്കപ്പെട്ട സമയത്തെ ദൈവത്തോട് പറഞ്ഞു കർത്താവേ എന്നോട് കാണിച്ച വലിയ കരുണയ്ക്കായി സ്തോത്രം. എന്നോട് ദയ തോന്നിയല്ലോ കർത്താവേ എന്നെ അങ്ങ് രക്ഷിച്ചല്ലോ.
So when we were saved, we were thankful and grateful for all the mercies that the Lord showed us.
കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിക്കാൻ തുടങ്ങി ആഴ്ച രണ്ട് വട്ടം ഞാൻ ഉപവസിക്കുന്നവനാണ്. ഞാൻ രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കുന്നവനാണ്. ഒരു ദിവസം ഒരു അഞ്ച് അധ്യായം വെച്ച് ബൈബിൾ വായിക്കുന്നവനാണ്. എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ കാർ ഇടിച്ചു?
But now we have changed our attitudes. I am one who actually fasts and prays and reads 5 chapters a day. But then why did I meet with that accident?
പൗലോസ് പറയുകയാണ്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു.
So Paul says that I am because of the grace of God.
ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ മനോഭാവം അതിൽ വളരട്ടെ. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ പ്രാപ്തി കൊണ്ടല്ല ഇതെല്ലാം സംഭവിക്കുന്നത്, മറിച്ച് ദൈവം എന്നിലൂടെ ചെയ്യുന്നതും ദൈവത്തിൻ്റെ സഹായത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്.
So as we grow spiritually, we should acknowledge that everything that happens in our lives is as per the will and purpose of God.
ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ രക്ഷ.
Our salvation is the grace of God.
നമ്മൾ സ്വർഗ്ഗത്തിൽ കയറുകയല്ല, നമ്മളെ കയറ്റുകയാണ്.
We cannot enter into heaven, but we are lifted.
അതുകൊണ്ട് തന്നെ എൻ്റെ രക്ഷ നഷ്ടപ്പെടുമെന്നൊന്നും ചിന്തിച്ച് ഞാൻ ഭയപ്പെടുന്നില്ല. കാര്യം ഞാനാണ് കയറുന്നെങ്കിൽ പണ്ട് എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടതാണ്.
So if I'm the one who are able to enter the heaven, I would have lost my salvation long ago.
പ്രിയതേ മക്കളെ, വല്ലാത്തൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്.
We live in a troubled generation.
സെൽഫിനെ ഉയർത്തുന്നത് ഒരു സാധാരണ കാര്യമായി ചിന്തിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്.
We're living in a generation where we promote ourselves.
ഈ തലമുറയിൽ നമ്മെ ഉയർത്തുകയല്ല, ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നവരും ദൈവത്തിൻ്റെ മുൻപിൽ കൂടുതൽ വിനയമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
Let's depend on the Lord completely and surrender ourselves to Him.
നമുക്ക് പ്രാർത്ഥിക്കാം.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.